2021 ഫെബ്രുവരി 13 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. യുവതീ പ്രവേശനം തടയുന്ന നിയമം നിർമ്മിക്കാൻ തയ്യാറാണോ? മുൻ ദേവസ്വം മന്ത്രി V.S. ശിവകുമാർ എഴുതിയ ലേഖനം. വർഷം തോറും 300 കോടി രൂപ വരുമാനമുണ്ടായിരുന്ന ശബരിമല ദൈവത്തിലോ ക്ഷേത്രങ്ങളിലോ വിശ്വാസമില്ലാത്ത ഭരണകർത്താക്കളുടെ പിടിപ്പുകേടും ഗൂഢോദ്ദേശ്യവും കൊണ്ട് ഇന്ന് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. ഇത് ബോർഡിനെയും 1000-ൽ പരം ക്ഷേത്രങ്ങളെയും 6000-ത്തോളം ജീവനക്കാരെയും നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. യോഗനിദ്രയിൽ സ്ഥിതി ചെയ്യുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനാണ് ആരാധനാമൂർത്തി. ഇവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിച്ചിരുന്നു. നൂറ്റാണ്ടുകളായി നടന്നുവന്നിരുന്ന ഈ ആചാരം ശബരിമലയുടെ പ്രത്യേകതയാണ്. എല്ലാ അയ്യപ്പ ഭക്തരും നിറഞ്ഞ മനസ്സോടെ ഉൾക്കൊണ്ടുവരുന്ന ഒരു ആചാരമാണത്. 1991 മഹേന്ദ്രൻ എന്നൊരാൾ അന്നത്തെ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പരിപൂർണന് ഒരു കത്തയക്കുകയും കോടതി അത് പൊതുതാൽപര്യ ഹർജിയായി സ്വീകരിക്കുകയും ചെയ്തതാണ് ശബരിമലയിലെ ഇന്നത്തെ കേസുകൾക്ക് ആസ്പദമായ സംഭവങ്ങളുടെ ആരംഭം. ഈ ഹർജിയിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വിമൻസ് ലോയേഴ്സ് എന്ന സംഘടനയും കക്ഷി ചേർന്നു. വിശദമായ പഠനത്തിനും വാദങ്ങൾക്കും ശേഷം കോടതി 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതീ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ഉത്തരവായി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 26B അനുസരിച്ച് അയ്യപ്പ ഭക്തർ ഒരു പ്രത്യേക വിശ്വാസി സമൂഹം അഥവാ ഡിനോമിനേഷൻ ആണെന്നും ഇവരുടെ വിശ്വാസവും അതിന് നിദാനമായ ആചാരവും സംരക്ഷിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും കോടതി നിരീക്ഷിച്ചു. 2006 ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഇതേ ആവശ്യം പുനഃസ്ഥാപിക്കാൻ സുപ്രീംകോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ കേസ് 2016 സുപ്രീംകോടതി അന്തിമ പരിഗണനയ്ക്ക് എടുത്തത്. 2016 ഫെബ്രുവരിയിൽ UDF സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ 1991 ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ശബരിമലയിൽ സ്ത്രീപ്രവേശനം നിരോധിച്ചിട്ടില്ലെന്നും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികളുടെ പ്രവേശനം മാത്രമാണ് നിരോധിച്ചിട്ടുള്ളതെന്നും കോടതിയെ അറിയിച്ചു. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഞാൻ നേരിട്ട് തന്ത്രിയുമായും ദേവസ്വം ബോർഡുമായും വിവിധ സംഘടനകളുമായും ചർച്ച നടത്തിയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയത്. ഈ കേസിന്റെ വിചാരണവേളയിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം ഉണ്ടാവുകയും LDF സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. അവർ UDF സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലം മാറ്റി പുതിയത് ഫയൽ ചെയ്തു. എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നുള്ള നിലപാടാണ് LDF സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത്. സ്വതന്ത്ര നിലപാട് കൈക്കൊള്ളേണ്ട ദേവസ്വം ബോർഡ് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. ഈ കേസിൽ നായർ സർവീസ് സൊസൈറ്റി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരും കക്ഷി ചേർന്നു. വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം 28/9/2018 ജസ്റ്റിസ് ദീപക് മിശ്രയുടെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നും വിവേചനം പാടില്ലെന്നും ഭൂരിപക്ഷ വിധിപ്രകാരം ഉത്തരവിട്ടു. ബെഞ്ചിലെ ഒരംഗമായിരുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഭൂരിപക്ഷ അഭിപ്രായത്തോട് വിയോജിച്ചു. കൂടിയാലോചനയോ ചർച്ചയോ കൂടാതെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്ത ഇടതുപക്ഷ സർക്കാർ എങ്ങനെയും വിധി അടിയന്തരമായി നടപ്പിലാക്കാൻ നടപടികളാണ് കൈക്കൊണ്ടത്. 2018 ഒക്ടോബറിലും തുടർന്നു വന്ന മണ്ഡല മകരവിളക്ക് സീസണിലും യുവതീ പ്രവേശനം എങ്ങനെയും നടപ്പിലാക്കാൻ അതിഹീനമായ നടപടി സ്വീകരിച്ചു. അതിനുവേണ്ടി ശബരിമലയെ പോലീസ് രാജാക്കി മാറ്റി. ഭക്തരുടെ പ്രതിഷേധം അവഗണിച്ച് പോലീസ് സംരക്ഷണത്തോടെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ശബരിമലയിലെത്തിക്കാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു. ലോകത്തെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളുടെയും മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി ഈ സംഭവങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. BJP പ്രവർത്തകരും സർക്കാരും കൂടി ശബരിമലയെ കലാപഭൂമിയാക്കി മാറ്റി. ഫലമോ, ശബരിമലയിലെത്തേണ്ട ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ വിട്ടുനിന്നു. വരുമാനം ഗണ്യമായി കുറഞ്ഞു. ദേവസ്വം ബോർഡ് വെറും നോക്കുകുത്തിയായി മാറി. 50-ൽ പരം പുനഃപരിശോധനാ ഹർജികളും ഏതാനും റിട്ട് പെറ്റീഷനുകളും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടു. വിധിയിൽ പിഴവുകളുണ്ടെന്നും വിശ്വാസി സമൂഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശം ഹനിക്കപ്പെട്ടുവെന്നും വിധി പുനഃപരിശോധിക്കണമെന്നും നായർ സർവീസ് സൊസൈറ്റി, പന്തളം രാജകുടുംബം തുടങ്ങിയ പുനഃപരിശോധനാ ഹർജിക്കാർ അപേക്ഷിച്ചു. തുറന്ന കോടതിയിൽ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് 14/11/2019 3:2 എന്ന ഭൂരിപക്ഷത്തിൽ പുനഃപരിശോധനാ ഹർജികൾ വിശദമായ വാദത്തിനുവേണ്ടി വിശാല ബെഞ്ചിന് വിടാൻ തീരുമാനിച്ചു. 2020 ഫെബ്രുവരിയിൽ ഈ കേസ് പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ അധ്യക്ഷതയിലുള്ള വിശാല ബെഞ്ച് ഈ കേസ് 9-അംഗ ബെഞ്ചിനു വിട്ട നടപടി ശരിവയ്ക്കുകയും 5-അംഗ ബെഞ്ച് 2019 പരിശോധനാ വിഷയങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്നതാണെന്നും പ്രസ്താവിച്ചു. ഇപ്പോൾ LDF കൺവീനർ വിധി വന്ന ശേഷം ചർച്ച നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണത്. ഈ സാഹചര്യത്തിലാണ് പുതിയ നിയമത്തിന്റെ പ്രസക്തി. ജെല്ലിക്കെട്ട് വിഷയത്തിൽ സുപ്രീംകോടതി വിധി എതിരായിട്ടും തമിഴ്നാട് സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഇതിനെതിരെ സുപ്രീംകോടതിയിൽ കേസ് വന്നെങ്കിലും കോടതി സ്റ്റേ നൽകാൻ തയ്യാറായില്ല. ജെല്ലിക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇതേ നിലപാട് കേരളത്തിലും സ്വീകരിക്കാവുന്നതാണ്. ഇടതുപക്ഷ സർക്കാർ ഈ വിഷയത്തിലുള്ള ഒളിച്ചുകളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അവരുടെ നിലപാടുകൊണ്ട് മാത്രമാണ് 2018 സുപ്രീംകോടതി വിധിയുണ്ടായത്. അന്നത്തെ നിലപാട് തന്നെയാണ് സർക്കാർ ഈ പുനഃപരിശോധനാ ഹർജികളിലും സ്വീകരിച്ചു കാണുന്നത്. തമിഴ്നാട് സർക്കാർ കാണിച്ച തന്റെ ഇടം പ്രകടിപ്പിക്കാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയുമോ? രണ്ട് വിഷയങ്ങളിലാണ് സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ ആവശ്യം. ഒന്ന്, UDF സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പുനഃപരിശോധനാവേളയിൽ കേസ് പരിഗണിക്കുന്നതിന് മുൻപ് കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണോ? രണ്ട്, യുവതീ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള നിയമ ഭേദഗതി നിർമ്മിക്കാൻ തയ്യാറാണോ?